ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
அதன் இவ்வளவு பிரணவ ஆவர்த்தி அதான் இவ்வளவு நிர்தேசிக்கணும். அதெங்கே ஆயிருக்கணும் என்ன பறையுது? தசேவம் சதி அப்பிரமத்தேனா. பிரமாதம் இல்லாதவனு. எந்தான பிரமாதம்? பாஹ்ய விஷய உபலப்தி திருஷ்ணா பிரமாத பர்த்திதேதோ. பாஹ்ய விஷய உபலப்தி திருஷ்ணா அதான் இவ்வளத்த பிரமாதம். மனசின் சுவாவமானோ விஷயங்களை கிரகிச்சு கொண்டே இருக்கிய, நானாத்துவத்தை கிரகிச்சு கொண்டே இருக்கிய. എന്തുകൊണ്ട് മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു? കാരണം അത് മനസ്സിന്റെ തൃഷ്ണയാണ്. എന്നുവെച്ചാൽ മനസ്സിന്റെ സഹജമായ ഒരു പ്രേരണയാണ്. അതിനാണ് തൃഷ്ണ എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും ഗ്രഹിച്ചുകൊണ്ടിരിക്കണം, അതിന് വെറുതെ ഇരിക്കാൻ കഴിയുന്നു. അപ്പൊ അതിന് എന്താണോ അതിന്റെ മുമ്പിലുള്ള അത് അത് ഗ്രഹിക്കും. അതിന്റെ മുമ്പിലുള്ള എന്താണ്? ശബ്ദസ്പർശ രൂപരസഗന്ധം. ഇതാ അതിനെ അത് ഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതിനെ തൃഷ്ണ എന്ന് പറയുന്നു. അതാണ് ജീവന് സംഭവിച്ചിരിക്കുന്ന പ്രമാദം. നിജവിസ്മൃതി അതാണ് പ്രമാദം എന്ന് പറയുന്നത്. സാധാരണ പറഞ്ഞു പറയും, എനിക്ക് പ്രമാദം സംഭവിച്ചു പോയി, അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്തു. എന്നുവെച്ചാൽ ധർമ്മം എന്താണ്, നീതി എന്താണ്, ന്യായം എന്താണെന്നുള്ള ആ സമയത്ത് സ്മരിക്കാൻ കഴിഞ്ഞില്ല. അത് വിസ്മരിച്ചുപോയി. വിസ്മരിച്ചപ്പോൾ സഹജമായി എന്ത് പ്രേരണമൊന്നും അത് ചെയ്തു. അത് തെറ്റായിരുന്നു. അറിയാമായിരുന്നു ഇന്നതാണ് ധർമ്മം, ഇന്നതാണ് നീതി, ഇന്നതാണ് ശരി, അതറിയാമായിരുന്നു. അതറിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അതിന് വിരുദ്ധമായതിനെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്ഷണം അതിനെ അങ്ങ് വിസ്മരിച്ചു. ഒരു ക്ഷണം, ആ ക്ഷണം അത് പ്രമാദം. ആ ക്ഷണം എന്ത് ചെയ്തു? അതുവരെ അത് മനസ്സിലുണ്ടായിരുന്നു, ഇത് അരുത്, ഇത് പാടില്ല. അത് മനസ്സിൽ ശക്തമായിട്ട് തന്നെ നിന്നു. പക്ഷെ ഏതോ അതിന് പറയും ഒരു ദുർബല നിമിഷം, ഏതോ ഒരു നിമിഷത്തിൽ പ്രമാദത്തിനത് അത് വഴിമാറിക്കൊടുത്തു. ആ നിമിഷം അതാകാമെന്നായി, അരുതാത്തതെന്തോ അതാകാമെന്നായി. അതിനാണ് പ്രമാദം എന്ന് പറയുന്നത്. അപ്പോ ഈ വിഷയ ഉപലബ്ധി തൃഷ്ണ അത് മനസ്സിന്റെ ഒരു സഹജമായ പോക്ക. ഇത് ഗ്രഹിച്ചുകൊണ്ടേയിരിക്കും വിഷയം. അതാണ് പ്രമാദം സംഭവിക്കുന്നത്. ധ്യാനിക്കുന്നവൻ സംഭവിക്കുന്ന പ്രമാദം അതാണ്. അപ്പൊ മനസ്സ് നാനാ ചിന്തയിലേക്ക് മുഴുകുന്നു. തദ്വർജിതേന മനസ്സിന്റെ ഈ സഹജമായ ഈ പോക്ക് അതില്ലാത്തവൻ അവനെ പറ്റും കാരണം ഉപാസിക്കുന്നു. അതെങ്ങനെ? മനസ്സിന്റെ സഹജമായ ഒരു പോക്കാണെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാൻ പറ്റും എന്ന പറയുന്നത്. സർവതോ വിരക്തേന, സർവത്തിൽ നിന്നും വിരക്തനായവൻ മനസ്സ്. മനസ്സ് ആ കൃഷ്ണയ്ക്ക് വിപരീതമായ സ്വഭാവത്തോടു കൂടിയവൻ എന്നാണ്. അതാണ് സർവതോ വിരക്തേന. ഒന്ന്, മനസ്സിന്റെ സഹജമായ പോക്ക്, നാനാ വിഷയങ്ങളിലേക്ക് മനസ്സ് പോയിക്കൊണ്ടേയിരിക്കുക. മറ്റൊന്ന്, വിവേകം കൊണ്ടുവരുന്ന അതിന്റെ പിന്മാറ്റം. അത് അതാണ് സർവതോ വിരക്തേന എന്ന് പറയുന്നത്. അപ്പോൾ പ്രമാദരഹിതമായി വിരക്തനായവന് ഇത് സാധ്യമാകും. കർണോപാസന മനസ്സ് നാനാ വിഷയങ്ങളിലും വിഷയോന്മുഖമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവന് ഉപാസന സാധ്യമേ അല്ല. സ്വാമി ഒരു അരമണിക്കൂർ കണ്ടെത്തിയിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ധ്യാനിക്കുന്നു എന്നൊന്നും വിചാരിച്ചു. കാരണം എന്തുകൊണ്ട്? കണ്ണട ചെയ്തിരുന്നാൽ അതുവരെ ചിന്തിച്ചതും പറഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിൽ വരത്തുള്ളൂ. കണ്ണടച്ചിരിക്കാവുന്നേ പറ്റും. എന്തുകൊണ്ട്? അതുവരെയും മനസ്സ് അതിൻ്റെ സഹജമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കണ്ണടച്ചെന്ന് വിചാരിച്ച് ഒരു രക്ഷയും. ഇനി ബലമായിട്ടാണ് കണ്ണടിക്കുകയാണെങ്കിൽ ഉറങ്ങിയും പോവും. വളരെ ബലം പ്രയോഗിച്ചാണ് വാശി പിടിക്കുകയാണെങ്കിൽ ഉറങ്ങിപ്പോവും. അല്ലെങ്കിൽ ചില നല്ല സ്വാമിമാരൊക്കെയാണെങ്കിൽ നേരെ സ്വപ്നത്തിലേക്ക് പോകും. സ്വപ്നലോകത്തിലായിരിക്കും. അവിടെ മനസ്സ് പലതിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടൊക്കെ അത്ര വരെ സംഭവിക്കാം. മാക്സിമം സ്വപ്നം കാണും. ജാഗ്രത നിന്ന് നേരെ സ്വപ്നത്തിലേക്ക്, അതാണ് കണ്ണടച്ചുള്ള ധ്യാനം. അല്ലെങ്കിൽ സുഷുപ്തിയിലേക്ക്, അല്ലെങ്കിൽ ജാഗ്രത. ജാഗ്രത നിന്ന് നേരെ സ്വപ്നത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആശാനത് പിടിയിട്ടത്തിൽ കുറച്ചു കഴിഞ്ഞിട്ട് പറയും വല്ലാത്ത അനുഭൂതിയായിരുന്നു എന്ന് പറയും. സ്വപ്നം കണ്ടതാണ് അത്. ഉറക്കത്തിൽ സ്വപ്നം കണ്ടാൽ അത് പറയാൻ പറ്റത്തില്ല. ആദ്യം ഉറക്കത്തിലേക്ക് പോകുന്നു, പിന്നെ അവിടെ സ്വപ്നം കാണും. ഇതങ്ങനെയല്ല, നേരിട്ട് ജാഗ്രത നിന്ന് സ്വപ്നത്തിലേക്ക് പോയാൽ വലിയ അനുഭൂതിയായി. അത് സാധ്യമല്ല, ഉപാസന സാധ്യമല്ല എന്നാണ്. എന്തുകൊണ്ട്? ഈ പ്രമാദം ഇല്ലാതാകണം. അതിന് വിവേകപൂർവമായി മനസ്സിന് വിരക്തി സംഭവിക്കണം എന്ന് പറഞ്ഞാൽ, വ്യവഹാരങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ഈ പറയുന്ന ഉപാസനകളൊന്നും സാധ്യമേ അല്ല. ആരെങ്കിലും അവകാശപ്പെടുകയാണ് എന്ത് വ്യവഹാരത്തിന് മുഴുകിയിരുന്നാലും ഞാൻ എപ്പോ വിചാരിക്കുന്നു ആ സമയം ഇതിൽ നിന്നെല്ലാം മനസ്സിനെ പിൻവലിച്ച് എനിക്ക് ധ്യാനത്തിലിരിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, പക്ഷെ നിങ്ങളെല്ലാവരും സമ്മതിച്ചെന്നിരിക്കും, പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം അത് ശാസ്ത്രം അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അല്ല, എൻ്റെ വ്യക്തിപരമായ കാര്യം. വ്യവഹാരത്തിൽ മുഴുകിയിരിക്കുന്നവന് ഉപാസന സാധ്യമല്ല. എന്തുകൊണ്ട്? പ്രമാദത്തിലാണ് മനസ്സ്. സിദ്ധന്മാരെ ഒഴിവാക്കണം, സാധകന്മാരെ ഉദ്ദേശിച്ച ഞാൻ പറയുന്നു. അസാധ്യമല്ല. സർവതോ വിരക്തേന ജിതേന്ദ്രിയേണ. ജിതേന്ദ്രിയത്ത് പറഞ്ഞ നമ്മുടെ മനസ്സിൽ വരുന്നത് വേണ്ടാതെ ഇനങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതല്ല ജിതേന്ദ്രിയത്വം എന്ന് പറയുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് സഭ്യത, മാന്യത. അതൊരു സാധാരണ കാര്യമാണ്. ഏതൊരുവനും സഭ്യനാകാം, മാന്യനാകാം. പക്ഷെ ജിതേന്ദ്രിയനാകാൻ അത് സാധ്യമല്ല. മനസ്സെന്ന് പറയുന്ന ഇന്ദ്രിയത്തെ കൂടി തന്റെ പാട്ടിലാക്കണം. അത് ഈ പറയുന്ന എന്താണ്, പ്രമാദവർജിതനായി വിവേകം കൊണ്ട് വിരക്തനായി ഇരിക്കുന്നവനെ അത് സാധ്യമായി. ഇത്രയും വന്നവനെ പറ്റും. അത് വ്യവഹാരങ്ങളിൽ മുഴുകണമെങ്കിൽ ചിന്തയിൽ മുഴുകണം. എങ്ങനെ സാധ്യമാകും? സാധ്യമാകത്തില്ല. അപ്പോ ഏകാഗ്രത്തിന ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ അവന് ഏകാഗ്രം അത് പരിചിത്തുന്നു. അപ്പോൾ മാത്രമേ അവന് പ്രണവത്തെ അനുസന്ധാനം ചെയ്യാൻ പറ്റൂ. മേധവ്യം ബ്രഹ്മലക്ഷ്യം. അതുകൊണ്ടാണ് പറയുന്നത് സഹസ്രാണാം മനുഷ്യേഷു പശ്ചിത്യ സിദ്ധയെ. നിങ്ങൾക്കൊരു സന്മാർഗ ഗാമിയായിരിക്കാം, സാത്വിക ഗുണങ്ങളുള്ളവനായിരിക്കാം, അതൊക്കെ സാധിക്കും. പക്ഷെ ഇവിടെ പറയുന്ന ഏകാഗ്രചിത്തൻ അത് വ്യവഹാരത്തിൽ നിന്നുകൊണ്ട് സാധ്യമല്ല, ഉപാസന സാധ്യമല്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ, സത്യസന്ധമായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയും, ഞാൻ വ്യവഹാരത്തിലാണ്, പക്ഷെ ഞാൻ എപ്പോൾ വിചാരിക്കുന്നു, അപ്പോൾ എൻ്റെ മനസ്സെല്ലാം വിട്ടിട്ട് ഞാൻ പറയുന്നിടത്ത് നിൽക്കും. അത് ധ്യാനത്തിൽ സ്വപ്നം കാണുന്നതൊന്നും അംഗീകരിക്കത്തില്ല, അല്ലാതെ ആയിരിക്കണം. മനസ്സ് ഭ്രാന്തമായ അവസ്ഥകളിലേക്ക് പോകുന്നതിന് അതൊന്നും ധ്യാനമായിട്ട് അംഗീകരിക്കും. അതിന് തെളിവെന്തെന്ന് പറഞ്ഞാൽ, ഒരാൾ ധ്യാനിക്കാനിരിക്കുന്നു, പ്രണവത്തെ ധ്യാനിക്കാനിരിക്കുന്നു, അങ്ങനെ ധ്യാനിക്കാനിരിക്കുമ്പോൾ ശരി, അയാൾ ഈ ലോകത്തെ മറക്കുന്നു, ബാഹ്യമായ പ്രജ്ഞ നഷ്ടപ്പെടുന്നു. കൊള്ളാം, നല്ല കാര്യം. അയാൾ എന്താണോ അയാളുടെ ധ്യേയമായിരുന്നത് അതല്ല പിന്നെ കാണുന്നത്. ഇന്ദ്രന്റെ ഐരാവതത്തെ കാണുന്നു, വേറെ നക്ഷത്രമണ്ഡലങ്ങളെ കാണുന്നു. അപ്പോ അതാണോ ഞാൻ ധ്യാനിച്ചത്? അല്ല. എന്റെ ധ്യാനത്തിന്റെ ഫലമായി താൻ ധ്യാനിക്കാത്തതാണ് സാക്ഷാത്കരിക്കുന്നതെങ്കിൽ അത് ധ്യാനമല്ല. ധ്യാനമാണ്, പക്ഷെ ശരിയായ ധ്യാനം. അത് ജാഗ്രതയിൽ നിന്ന് മറ്റേതോ തലങ്ങളിലേക്ക് അനിശ്ചയ മനസ്സ് കടന്നുപോയതാണ്. അവിടെ ഈ പറയുന്ന ഒന്നുമില്ല. എന്താണ് ഏകാഗ്രചിത്തനല്ല, അത് താൻ എന്തിനെയാണോ ധ്യാനിച്ചത് അവിടെ തന്നെ നിൽക്കണം മനസ്സ്. ധ്യാനത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് പലരും പറയും, ഞാൻ ശിവനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ശരി, എന്ത് സംഭവിച്ചു? നോക്കിയപ്പോ സ്വർഗത്ത് നിൽക്കുന്നു, അവിടെ ദേവന്മാരും ദേവിമാരും എല്ലാം എന്റെ ചുറ്റും നിൽക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. ശിവനെ കണ്ടു, ശിവനെ അവിടെയും കണ്ടിരുന്നു. അപ്പൊ താൻ ധ്യാനിച്ചെടുത്താണോ എത്തിയത്? ധ്യേയത്തിലാണോ മനസ്സ് നിന്നത്? ധ്യേയത്തിലല്ല മനസ്സ് നിന്നെങ്കിൽ അത് ഏകാഗ്രതയല്ല. മനസ്സിന്റെ ഒരു അവസ്ഥാവിശേഷം മാത്രം. അതെങ്ങനെയായിരുന്നു? വളരെ സുഖമായിരുന്നു, നല്ല കാര്യം. പക്ഷെ എപ്പോഴും ഈ സുഖത്തിൽ തന്നെ, ചിലപ്പോൾ ഈ മനസ്സ് അങ്ങനെ ധ്യാനിക്കുമ്പോൾ നരകത്തിന് പോകും, അപ്പോൾ കരയും. അതിന് ഗ്യാരണ്ടിയില്ല, എന്നിടത്ത് തന്നെ ചെന്ന് കയറുമെന്നുള്ളതിനൊരു ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് സ്വർഗത്തിലേക്ക് പോയാൽ അതേ മനസ്സ് തന്നെ പിറ്റേ ദിവസം അതേ സമയത്ത് പോകുന്ന നരകത്തിലായിരിക്കും. തിരിച്ചു വരുമ്പോൾ സങ്കടം വരും. എന്താ ഇന്ന് ധ്യാനിച്ചപ്പം വളരെ ഭീകരമായ ദർശനങ്ങളുണ്ട്, ഭയന്നുപോയി, ഇന്നലെ സുഖമായിരുന്നു. മനസ്സിന്റെ അവസ്ഥാവിശേഷം അതൊന്നുമല്ല ഇവിടെ പറയും. ഇവിടെ ധ്യാനം എന്ന് പറയുമ്പോൾ എന്താണ്? ധ്യേയത്തിൽ തന്നെ മനസ്സ് നിൽക്കണം, ധ്യേയത്തിന്റെ സാക്ഷാത്കാരം, സ്വാനുഭവത്തിൽ മനസ്സെത്തണം. ഇവിടെ പ്രണവത്തെയാണ് അനുസന്ധാനം ചെയ്യുന്നത്. പ്രണവത്തിന്റെ ലക്ഷ്യമെന്താണ്? സച്ചിദാനന്ദം. പ്രണവത്തിലൂടെ അവിടെ എത്തിച്ചേർക്കും, വേറെ എവിടെയെങ്കിലും പോയിട്ട് കാര്യം. അതിനെന്ത് വേണം? പ്രമാദവർജിതനായി, സർവതാ വിരക്തനായി, ജിതേന്ദ്രിയനായി, എന്നുവെച്ചാൽ മനസ്സിന്റെ വിക്ഷേപങ്ങളെല്ലാം ഒഴിഞ്ഞു. നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വർഗത്ത് പോയി, വൈകുണ്ഠത്തിൽ പോയി, അല്ലെങ്കിൽ കൈലാസത്തിലൊക്കെ പോയി കറങ്ങിയിട്ട് വന്നു. പക്ഷെ അവിടെ ജിതേന്ദ്രിയനല്ല. ഞാൻ പറഞ്ഞല്ലോ, മനസ്സ് ജിതേന്ദ്രിയത്വം എന്ന് പറയുന്നത് മാന്യതയൊന്നുമല്ല, സഭ്യത, സദാചാരമാണ്. അവിടെയെല്ലാം പോയിട്ട് തിരിച്ചു വന്നു മനസ്സ്. അവിടെ ജിതേന്ദ്രിയത്വം സംഭവിച്ചില്ല. എന്തുകൊണ്ട്? ബാക്കിയെല്ലാം സംഭവിച്ചു. പുറമേ ഉള്ള ശബ്ദം കേട്ടില്ല, കണ്ണുകൊണ്ടൊന്നും കണ്ടില്ല, ശരി, കണ്ണടച്ചിരുന്നുകൊണ്ട് കണ്ടില്ല, ചെവി അടച്ചില്ലല്ലോ, എന്നിട്ടും ഒന്നും കേട്ടില്ല. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധമൊന്നും ഉണ്ടായി. ഇന്ദ്രിയങ്ങൾ നിരുദ്ധങ്ങളായി, ശരി, ബാഹ്യപ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങൾ നിരുദ്ധങ്ങളായി, പക്ഷേ മനസ്സ് നിരുദ്ധമായി. മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നതാണ് കൈലാസത്തിനും വൈകുണ്ഠത്തിനുമൊക്കെ പോകാൻ പറ്റിയത്. പാതാളത്തിനും എല്ലാം പോയത് അതുകൊണ്ടാണ്. അതില്ലാതെ വരുന്നതാണ് ജിതേന്ദ്രിയത്വം. നമുക്ക് വേണമെങ്കിൽ പറയാം, എന്താണോ നമ്മൾ പറയുന്ന ഒരു ലൗകികമായ മനുഷ്യൻ, അവനില്ലാത്ത അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായി. അവൻ ഈ ലോകത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളേ ഉള്ളൂ. എനിക്ക് പാതാളത്തിൽ പോയി അനന്തനെ കാണാൻ പറ്റി, അനന്തന്റെ തലയിൽ കയറിയിരിക്കാൻ പറ്റി. അത് ലൗകികമായ മനുഷ്യനില്ലാത്ത അനുഭവങ്ങളാണോ അല്ലെങ്കിൽ ആധ്യാത്മികമായ എന്റെ അനുഭവങ്ങളാണോ എന്നെല്ലാം നമുക്ക് അവകാശവാദങ്ങൾ പറയാം. അതിലൊക്കെ കുറെ ശരിയും ഉണ്ട് താനും. കാരണം സാധാരണ മനുഷ്യന് ഇതൊന്നും ഇല്ലല്ലോ, ഇത്തരം അനുഭവങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ അനുഭവങ്ങളെല്ലാം ഉണ്ടായല്ലോ, അതുകൊണ്ട് ഞാൻ വ്യത്യസ്തനാണ്, വിലക്ഷണനാണ്, അങ്ങനെയുള്ള അവകാശവാദങ്ങളെല്ലാം പറയാം. പക്ഷേ ഇവിടെ പറയുന്ന ജിതേന്ദ്രിയത്വം അവിടെ സംഭവിച്ചത് എന്തുകൊണ്ട്? മനസ്സ് താൻ ധ്യാനിച്ച വിഷയത്തിനല്ല പ്രകാശിപ്പിച്ചത്. മറ്റൊരു തരത്തിൽ അത് വീണ്ടും നാനാ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതിനേക്കപേക്ഷിച്ച് ശ്രേഷ്ഠമായിരിക്കും, ദിവ്യമായിരിക്കും. അതുകൊണ്ടല്ലേ പറയുന്നത് ഈ ദേവന്മാർ ജിതേന്ദ്രിയന്മാരെല്ലാം. അസുരന്മാരുടെ കാര്യം പോട്ടെ, ദേവലോകത്ത് ചെന്നാലും അവരൊന്നും ജിതേന്ദ്രിയന്മാരല്ല എന്നാ പറയും. എന്തുകൊണ്ട്? അവിടെ അവരുടെ മനസ്സ് വിഷയഭോഗങ്ങൾക്ക് പിന്നിലാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? മനസ്സ് അതിന്റെ ഭോഗ്യങ്ങളായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾക്ക് പിന്നിലാണ്. അത് ഈ ഒരു തലം വിട്ട് മറ്റൊരു തലത്തിലാണെന്നേ ഉള്ളൂ. അതും വിക്ഷേപം തന്നെ. അത് പതഞ്ജലിയും പറയുന്നുണ്ട്, വിക്ഷേപമായിട്ട് ഭ്രാന്തി ദർശനം. അതും ഇല്ലാത്തവന് ഏകാഗ്രചിത്തേന വേദ്ധവ്യം ബ്രഹ്മ ലക്ഷ്യം. ഇവിടെ ലക്ഷ്യമായിരിക്കുന്നത് ബ്രഹ്മമാണ്, സച്ചിദാനന്ദമാണ്. ജീവൻ തന്നെ തന്നെ അതിലേക്ക് ലക്ഷ്യമാകും സ്വയം. ഇവിടെ ആരാണ് ധ്യാനിക്കുന്നവനെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ഈ മന്ത്രത്തിൽ പറയുന്നുണ്ട്. അത് അറിയാം നമുക്ക്, ജീവൻ തന്നെയാണ് ധ്യാനിക്കുന്നത്. ഇവിടെ ആത്യന്തികമായിട്ട് ആര് ധ്യാനിക്കുന്നു? ബ്രഹ്മത്തെ. അതാര്? അത് താൻ തന്നെ, തന്റെ ആത്മാവ്, തന്റെ വാസ്തവസ്വരൂപം. ഇവിടെ അവിടെ എത്തിച്ചേരാൻ ഉള്ള ഉപായവും താൻ തന്നെയാണ്, അതിന്റെ ആത്മാശരവും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നിട്ട് തന്നെ ഇതെങ്ങനെ സംഭവിക്കും? അതുകൊണ്ട് ഭാഷ്യകാരൻ നേരത്തെ പറഞ്ഞു, ആത്മാ ഉപാധി ലക്ഷണ. ഈ അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നവൻ ഉപാധി ലക്ഷണനായിരിക്കുന്ന ആത്മാവാണ്. മനസ്സിലാകുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സെന്ന് പറയുന്ന ഈ ചെറിയൊരു ഉപകരണം, ഒരു മാന്ത്രിക ഉപകരണം, ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ മനസ്സിനെ ആശ്രയിച്ചുകൊണ്ട് താൻ തന്നെ ധ്യാനിക്കുന്നവനായിരിക്കുന്നു ആത്മാവ് തന്നെ. ആ മനസ്സിനെ ആശ്രയിച്ചുകൊണ്ട് താൻ തന്നെ ശരമായിത്തീരുന്നു. ആ മനസ്സിനെ ആശ്രയിച്ചുകൊണ്ട് താൻ തന്നെ ലക്ഷ്യമായിത്തീരുന്നു. ഇതാണ് ആത്മധ്യാനം. മൂന്ന് വസ്തുക്കൾ ഉണ്ടായിട്ടല്ല ഇവിടെ, ഈ നാല് വസ്തുക്കൾ ഉണ്ടായിട്ട് തന്നെ ഒന്ന് തന്നെ. പക്ഷെ മനസ്സ് ഉപാധി ലക്ഷണം. മനസ്സെന്ന് പറയുന്ന ഉപാധിയോടുകൂടി നിന്നുകൊണ്ട് ഈ ആത്മാവ് തന്നെ എല്ലാമായിത്തീരുന്നു. അത് തന്നെ പ്രണവമായിത്തീരുന്നു. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടുത്തെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് തന്നെ പോകുന്നു. മറ്റ് ഭ്രാന്തി ദർശനങ്ങളിലേക്കൊന്നും മനസ്സ് പോകുന്നില്ല. പ്രണവത്തിന്റെ ആവൃത്തിയുണ്ട്, ശബ്ദ ആവൃത്തിയുണ്ട്. ആ ജീവൻ തന്നെ ശബ്ദത്തെ ആവർത്തിക്കുന്നവനായി നിന്നു, ആ ജീവൻ തന്നെ ആ ശബ്ദ ആവൃത്തിയായി നിന്നു, ആ ജീവൻ തന്നെ ആ ശബ്ദ ആവൃത്തിയുടെ ലക്ഷ്യമായി നിന്നു. ലക്ഷ്യമായി നിന്നുകൊണ്ട് അവന്റെ ഉപാസന തുടരുന്നു. ഒന്ന് തന്നെ. ഫലം എന്താണ്? തദ്വേദന ലക്ഷ്യവേദനം, അവന്റെ ഫലത്തിൽ സാക്ഷാത്കാരത്തിൽ എത്തിച്ചു. അവൻ വേറെ പോകുന്നില്ല, ധ്യാനിച്ച് കാട് കയറുന്നു. അവൻ ധ്യാനിച്ചിട്ട് 14 ലോകങ്ങളിലേക്കും പോകുന്നു. വേദന ഊർധ്വം ശരവത്തന്മയോ ഭവേത്. എങ്ങനെയാണോ ആ ശരം ലക്ഷ്യത്തെ ഭേദിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിനോട് ഏകീഭവിച്ചു പോകുന്നു. അസ്ത്രം ആ ലക്ഷ്യത്തിൽ ഭേദനം ചെയ്ത് അവിടെ തന്നെ ഇരിക്കുന്നു. അതുപോലെ ഇത് അതായി തന്നെ തീരുന്നു. ധ്യാനിക്കുന്നവൻ അതായി തന്നെ തീരുന്നു. അവൻ അയക്കുന്ന ശരം അതായി തന്നെ തീരുന്നു. പ്രണവം അതായി തന്നെ തീരുന്നു, തന്മയമായി തീരുന്നു. മറ്റൊന്നും ആകുന്നില്ല എന്നത് ആ സച്ചിദാനന്ദം അല്ലാതെ മറ്റൊന്നുമായി തീരുന്നു. ആ ഓങ്കാരാവൃത്തിയുടെ ഫലം എന്ന് പറയുന്നത് ആത്യന്തികമായി താൻ ആ സച്ചിദാനന്ദ സ്വരൂപനായി തീരുക. സച്ചിദാനന്ദ സാക്ഷാത്കാരം അത് തന്നെ സംഭവിക്കുന്നതാണ്, തന്മയമായി തീരുക എന്ന് പറയുന്നത്. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ, മനസ്സ് എവിടെയെങ്കിലും പോയി ആരെയെങ്കിലും കണ്ട് എന്തെങ്കിലും നാമങ്ങളെ രൂപങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിന്റെ അബദ്ധ സഞ്ചാരം ആയിട്ട് എണീക്കാനുണ്ട്. ഈ പരമമായ ലക്ഷ്യവുമായി താരതമ്യപ്പെടുത്തും. ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മനസ്സ് മുന്നിലോട്ട് പോയി എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഇതിനെ അപേക്ഷിച്ച് നല്ലത്. പക്ഷെ ഇവിടെ പറയുന്നുണ്ടല്ലോ തന്മയാവസ്ഥ, തന്മയനായി തീരുക. ആ ഒരവസ്ഥയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനു മുമ്പ് മനസ്സ് എന്തെല്ലാം കണ്ടോ എന്തെല്ലാം കേട്ടോ എന്തെല്ലാം സാക്ഷാത്കരിച്ചോ അതെല്ലാം മനസ്സിന്റെ അബദ്ധ സഞ്ചാരം. അവിടെ നിന്നും ആ ജിതേന്ദ്രിയത്വമില്ല. യഥാ സരസ്യ ലക്ഷീക ആത്മത്വം ഫലം ഭോതി, അത് തന്നെ ഭക്ഷ്യകാരൻ വ്യക്തമാക്കുന്നു. ആ ശരത്തെ സംബന്ധിച്ച് ലക്ഷ്യക സ്വരൂപമാണ്. ആ ലക്ഷ്യത്തിൽ ശരം ചെന്നാൽ അതവിടെ ഇരിക്കുക, അതിനെ ഭേദിച്ച് അതിനോട് ചേർന്നങ്ങ് ഇരിക്കുക. അത് ഭൗതികമായ ശരം, അതിന് പോരായ്മകളുണ്ട് ഈ ആശയത്തെ പൂർണ്ണമാക്കുന്നതിന്. ഇവിടെ അങ്ങനെ തന്നെ, ഇവിടെ രണ്ടും ഒന്നാണ്. ഇതിനെ ധ്യാനിക്കുന്നവന് അന്യമായി ഒന്നിനെയും സാക്ഷാത്കരിക്കാനില്ല. തന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമായിട്ടൊന്നും ഇവിടെ ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ലക്ഷ്യകാത്മത്വം ലക്ഷ്യക സ്വരൂപമായി തീരുന്നതാണ് അവന്റെ ഫലം. ആ ഫലം തന്നിൽ നിന്ന് അന്യമല്ല. അതിനെ താനെന്നോ ആത്മാവെന്നോ എന്നുള്ള ശബ്ദങ്ങളുണ്ടെന്നും വെളിപ്പെടുത്താൻ പറ്റിയതുമല്ല. മറ്റ് ശബ്ദങ്ങളെക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ട് ആ ശബ്ദത്തെ ഉപദേശിക്കുന്നു എന്നേ ഉള്ളൂ. അതെ, തഥാ ദേഹാദ്യാത്മ പ്രത്യയ തിരസ്കരണേന അക്ഷരയുഗാത്മത്വം ഫലം ആപാദയേത്. അങ്ങനെ പറയുന്നു. ആ പ്രണവത്തിന്റെ അനുസന്ധാനത്തിലൂടെ ദേഹാദി ആത്മപ്രത്യയ തിരസ്കാരേണ, ദേഹാദി ആത്മബോധ തിരസ്കരണത്തിലൂടെ. നിങ്ങൾ ധ്യാനത്തിൽ എന്തെങ്കിലുമൊക്കെ ദർശിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നാമങ്ങളോ രൂപങ്ങളോ അത്ഭുതങ്ങളോ ഒക്കെ ദർശിച്ചു കഴിഞ്ഞിട്ട്, ധ്യാനം കഴിഞ്ഞിട്ട് പറയാൻ കഴിയുന്നുണ്ടോ ഞാൻ എന്നെ ദർശിച്ചു, എന്റെ സ്വരൂപത്തെ ദർശിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല. അതാണ്, ഇനി ഒരാൾ ധ്യാനിക്കുന്നു, ഒരാൾ ധ്യാനിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നു ഞാൻ ധ്യാനിച്ചു. അപ്പൊ ഈ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു വ്യത്യാസം എന്റെ മൂർധാവിൽ നിന്ന് ഈ താഴോട്ട് അമൃതം ഒഴുകാൻ തുടങ്ങി. അത് ഞാനിങ്ങനെ നക്കി നക്കി കുടിച്ചു, ആനന്ദത്തിൽ മുഴുകി. ഇനി അതിനപ്പുറം എന്തെങ്കിലും അനുഭവിക്കാനുണ്ടോ? ചേട്ടി ചോദിക്കാറുള്ളതാണ്. ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താറില്ല. മതി, അതുവരെ നിർത്തിയാൽ മതി, ഇനി അതിനപ്പുറം പോണ്ട. പോയി കഴിഞ്ഞാൽ ചിലപ്പോ ചികിത്സ വേണ്ടി വരും. അതുകൊണ്ട് അത് അതുമതി ഇനി അതിനപ്പുറം ധ്യാനം അവിടെ നിർത്തിയിരിക്കുക. കാരണം മൂർധാവിൽ നിന്ന് വന്ന ആനന്ദത്തെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ പ്രശ്നമായിത്തീരും. പറയും ശരിയാകുന്നത് അതായി പരമാനന്ദം. അവിടെ ഇവിടെ പറയുന്ന ആത്മസാക്ഷാത്കാരം, ഇവിടെ പറയുന്ന അക്ഷരേണ ഏകാത്മത്വം, അതാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ രണ്ടാമതൊരാളുടെ അടുത്ത് നിന്ന് ചോദിക്കേണ്ടി വരത്തില്ല അത് തന്നെയാണോ ഇത് ചോദിക്കേണ്ടി വരത്തില്ല. സ്വരൂപ സാക്ഷാത്കാരം അവിടെ സംഭവിച്ചിട്ടില്ല. നമുക്ക് ആനന്ദ അനുഭവമൊക്കെ ഉണ്ടായി, പലയിടത്തുനിന്നും വന്ന അമൃതമെല്ലാം അനുഭവിച്ചു. പക്ഷെ അതുപോലെ അതുപോലെ എന്താണ്, ദേഹാദി ആത്മപ്രത്യയ തിരസ്കാരേണ, ഈ അനാത്മബോധങ്ങളെല്ലാം തിരസ്കരിച്ചുകൊണ്ട് അക്ഷരേകാത്മത്വം, ആ പരമമായിട്ടുള്ള ഏകാത്മഭാവം, അതാണ് ഫലം ആപാദയെ. അത് സംഭവിച്ചിട്ടുണ്ടോ? അതുവരെ ബാക്കി വരുന്നതെല്ലാം താത്കാലികമായ അനുഭവങ്ങളാണ്. അതൊക്കെ നല്ലതാണ്, സാധാരണ അനുഭവങ്ങളെ അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ്. പക്ഷേ അതൊന്നുമല്ല അവസാനം. അത് താൻ തന്നെ എന്ന് ബോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അഹം ബ്രഹ്മാസ്മി, ആ പരമാർത്ഥത്തെ താനായിട്ട് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. അത് കഴിയാത്തിടത്തോളം കാലം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രണവത്തിന്റെ താല്പര്യം ആ ചൈതന്യം തന്നെ, ആ ചൈതന്യം തന്റെ സ്വരൂപം തന്നെ, ആ ചൈതന്യത്തിന്റെ തന്റെ സ്വരൂപമായി സാക്ഷാത്കരിക്കുക. തന്നിലുണ്ടായിരുന്ന എല്ലാ വിഭ്രാന്തികളും അജ്ഞാനകാര്യങ്ങളായിരിക്കുന്ന വിഭ്രാന്തികളും ഇല്ലാതായിരിക്കും. അത് സാക്ഷാത് അവിടെ മറ്റൊരാളിനോട് പോയി ചോദിക്കേണ്ട ആവശ്യം വരുന്നു. ഞാൻ അതിനെയാണോ സാക്ഷാത്കരിച്ചത്? ഞാൻ എന്നെയാണോ സാക്ഷാത്കരിച്ചത്? അവിടെ ചോദ്യങ്ങളും സമാധാനങ്ങളും എല്ലാം അവിടെ അവസാനിക്കുന്നു. അങ്ങനെ ഒരു ലക്ഷ്യത്തെയാണ് പ്രണവോപാസനയിലൂടെ പ്രാപിക്കേണ്ടത് എന്നാണ് അവിടെ ഭാഷകാരൻ വിശദീകരിക്കുന്നത്. അതിന് മുമ്പുള്ള സാക്ഷാത്കാരങ്ങളൊന്നും പരമാർത്ഥമല്ല.
ധനുർഗൃഹീത്വോപനിഷദം മഹാസ്ഥം ശരം ഹ്യുപാസാ നിഷിതം സന്ധയിത ആയമ്യ തദ്ഭാവഗതേന ചേതസാ ലക്ഷ്യം തദേവാക്ഷരം സൗമ്യവിദ്ധി പ്രണവോ ധനുശ്ശരോ ഹ്യാത്മാ ബ്രഹ്മ തദ്ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത് തന്മയോ ഭവേത്.